SBS Radio.
നമസ്കാരം ഡോക്ടർ അനിൽ മാത്യു കുര്യൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ഡോക്ടർ. ഓസ്ട്രേലിയയിൽ, ഓസ്ട്രേലിയയിൽ നല്ല പൊതുവിൽ ആളുകൾ കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് സ്കിൻ ക്യാൻസർ, അഥവാ ത്വക്കിലുള്ള അർബുദം. ഇത് പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ കൂടുതലായി കണ്ടുവരുന്നത്, ഇത് ഓസ്ട്രേലിയയിൽ കൂടുതലായും ഇതേക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ സ്കിൻ ക്യാൻസർ കണ്ടെത്താൻ സാധിക്കുന്നതെന്ന കാര്യം ഒന്ന് പറയാമോ?
ഓസ്ട്രേലിയയിൽ പ്രധാനമായിട്ടും സ്കിൻ ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടുതലായിട്ടുള്ളത് എന്റെ കാരണം വെളുത്ത തൊലിയുള്ള ആൾക്കാര് അവർക്ക് പറ്റാത്ത ക്ലൈമറ്റിൽ കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഓസ്ട്രേലിയൻ ക്ലൈമറ്റ് വൈറ്റ് സ്കിന്നിന് ഐഡിയൽ അല്ല. അപ്പോ സാധാരണഗതിയിൽ സ്കിൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലുള്ള സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ളത് ബേസൽ സെല്ലും സ്ക്വാമസ് സെൽ ക്യാൻസേഴ്സും മെലനോമയുമാണ്. അപ്പൊ അതിനകത്ത് പല വിധത്തിൽ അത് പ്രസന്റ് ചെയ്യാം. മിക്ക സ്കിൻ ക്യാൻസേഴ്സിനും പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടായി എന്ന് വരില്ല. അത് ഒരു സിംറ്റവും ഉണ്ടാക്കാത്ത ഒരു പിമ്പിൾ പോലെയോ അല്ലെങ്കിൽ ഒരു പാച്ച് പോലെയോ ഇരിക്കാം. സംടൈംസ് ചില സമയങ്ങളിൽ അത് കുറച്ചൊന്ന് ബ്ലീഡ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഷവർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഷീറ്റിലോ പില്ലോയിലോ ഒക്കെ ചെറിയ ഒന്നോ രണ്ടോ തുള്ളി രക്തം കട്ടപിടിച്ചിരിക്കുന്നത് പോലെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു പിഗ്മെന്റഡ് പാച്ച് ആവാം, ബ്രൗണോ ബ്ലാക്കോ നിറമുള്ള ഒരു പിമ്പിളോ അല്ലെങ്കിൽ ഒരു പാച്ചോ ആകാം. പിന്നെ ചില സ്കിൻ ക്യാൻസേഴ്സ്, എസ്പെഷ്യലി ഈ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസേഴ്സ് ചിലപ്പം വോട്ട് പോലെയും ഇരിക്കാം. ചിലപ്പോഴതിന് ചെറിയൊരു വേദനയും ഉണ്ടായി എന്ന് വരാം, തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് സ്കിൻ ക്യാൻസേഴ്സ് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പുതിയ മുഴയോ ലംപോ പിമ്പിളോ കുറെ നാളായിട്ട് സ്കിന്നിൽ നിൽക്കുകയും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ഡോക്ടറെ കാണുകയാണ് ഏറ്റവും ഉത്തമമായ കാര്യം.
ഓക്കെ, തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പം ഡോക്ടർ, അധികം സിംറ്റംസ് ഒന്നും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു എങ്കിലും ഇതിപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരിക്കും? പിമ്പിൾസ് ആയിട്ടാണോ, അല്ലെങ്കിൽ വോട്ടെന്ന് ഡോക്ടർ പറഞ്ഞു അരിമ്പാറയല്ലേ, ഇത് ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരിക്കും, എങ്ങനെ നമുക്കിതിനെ തിരിച്ചറിയാൻ സാധിക്കും?
അത് തുടക്കം എന്ന് പറയുമ്പോൾ അത് പിന്നെ അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസർ എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ബേസൽ സെൽ ക്യാൻസർ എന്ന് പറയുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന, ഏറ്റവും തീരെ കുഴപ്പക്കാരനല്ലാത്ത സ്കിൻ ക്യാൻസർ, വെറുതെ ഒന്നുകിൽ ഒരു ചുമന്ന പിമ്പിള് പോലെയോ അല്ലെങ്കിൽ ഒരു ചുമന്ന പാച്ച് പോലെയോ സ്കിന്നിലുണ്ടാവാം. അത് ചിലപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാക്കി എന്ന് വരാം. പ്രത്യേകിച്ച് നമ്മൾ ഷവർ കഴിഞ്ഞിട്ട് തോർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ. അതേസമയം സ്ക്വാമസ് സെൽ ക്യാൻസർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസർ, അത് സ്കിന്നിന്റെ സ്ക്വാമസ് സെൽസ് നിന്നുണ്ടാകുന്നത് കൊണ്ട്, ആൻഡ് സ്ക്വാമസ് സെൽസ് കെരറ്റിൻ എന്ന് പറയുന്ന ഡെഡ് ലെയർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിനാണ് കൂടുതൽ വോട്ട് പോലെ ഉണ്ടാകുന്നത്. അല്ല, അരിമ്പാറ പോലെ, കൃത്യമായിട്ട് അരിമ്പാറ പോലെയല്ല, എന്നാലും അരിമ്പാറയെന്ന് പലപ്പോഴും സംശയിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ക്യാൻസർ. അത് കുറെ കൂടി റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യും. അരിമ്പാറ സാധാരണഗതിയിൽ അങ്ങനെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യില്ല. അതേസമയം ഈ ക്യാൻസേഴ്സ് കുറെ കൂടെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും വേറെ സിംറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പിമ്പിളോ ഒരു നോഡ്യൂളോ പെർമനൻ്റ് ആയിട്ട് ഒരു പാച്ചോ സ്കിന്നിലുണ്ട്, കുറെ നാളായിട്ട് അത് മാറാതെ നിൽക്കുന്നു, അത് കുറച്ച് വലുതാകുന്നു, അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും
ഇനിയിപ്പോ ഇത് ഇത് ഇവിടെ സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള പ്രധാന കാരണമായി പറയുന്നത് എന്തൊക്കെയാണ്? ഡോക്ടർ ആദ്യം പറഞ്ഞു വെളുത്ത സ്കിന്നുള്ളവർക്കാണ് സ്കിൻ ക്യാൻസർ കൂടുതലായി ഉണ്ടാകുന്നതെന്ന്. എങ്കിലും അപ്പം നമ്മൾ ഇന്ത്യക്കാരെ നോക്കുകയാണെങ്കിൽ, മലയാളികളെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇരുനിറക്കാരാണ് കൂടുതലും, ബ്രൗൺ സ്കിൻ ആണ്. അപ്പം എന്താണ് നമുക്കിത് കൂടുതലായി ഉണ്ടാവാനുള്ള കാരണം എന്താണ്?
മലയാളികൾക്ക് അങ്ങനെ കൂടുതലായിട്ട് സ്കിൻ ക്യാൻസർ ഉണ്ടാവാറില്ല. കാരണം ബ്രൗൺ നിറമുള്ളവർക്ക് ഉണ്ടാകുന്നത് ചുരുക്കമാണ് വളരെ. പിന്നെ ഇത് മെയിനായിട്ടും സൺ ഡാമേജ് ആണ് ഇവിടെ ഓസ്ട്രേലിയയിൽ കൂടുതൽ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാര്യം. അപ്പോ കാരണം ഒരു ബേസ് ലെവൽ ഓഫ് സൺ ഡാമേജ് അവർക്ക് വളരെ ചെറുപ്പത്തിലേ ഉണ്ടാകുന്നു. പിന്നെ പ്രത്യേകിച്ച് വെളുത്ത തൊലിക്കാർക്ക്, കാരണം അവരുടെ സ്കിന്നിൽ സൺ പ്രൊട്ടക്ഷൻ, നാച്ചുറൽ സൺ പ്രൊട്ടക്ഷനുള്ള മെലനിൻ കുറവാണ്. അതേസമയം പിന്നെ പിഗ്മെന്റഡ് സ്കിൻ ഉള്ളവർക്ക് വളരെയധികം മെലനിൻ ഉണ്ട്. അപ്പോ പിഗ്മെന്റഡ് സ്കിൻ ഉണ്ടായത് അറൌണ്ട് ട്രോപ്പിക്സ് ആണ്, അത് ഇവോൾവ് ചെയ്തത്. അതുകൊണ്ടാണ് പിഗ്മെന്റഡ് സ്കിന്നിൽ വളരെയധികം മെലനിൻ ഉള്ളത്. കാരണം ട്രോപ്പിക്സിൽ വളരെയധികം സൺ ഉണ്ട്, അതിന് നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേസമയം വെള്ള സ്കിൻ ഉണ്ടായത് നോർത്തേൺ യൂറോപ്പിലാണ്, അവിടെയാണ് അത് ഇവോൾവ് ചെയ്തത്. നോർത്തേൺ യൂറോപ്പിൽ സൺ ഇല്ല, അപ്പോ അവ വളരെ കുറവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്കധികം മെലനിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് ഈ നോർത്തേൺ യൂറോപ്യൻസ് ട്രോപ്പിക്കൽ വെതറിലോട്ട് കൂടുതലായിട്ട് വന്നതുകൊണ്ടാണ്. പിന്നെ അല്ലാതെ തന്നെ ഈ ഒരു ജനറ്റിക് എലമെന്റ് ഉണ്ട് ഇതിനെല്ലാം. പിന്നെ ഈ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എങ്കിൽ സ്കിൻ ക്യാൻസേഴ്സിന്റെ അതുണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ സ്മോക്കിംഗ്, മറ്റ് പല ക്യാൻസേഴ്സും പോലെ സ്മോക്കിംഗ് സ്കിൻ ക്യാൻസേഴ്സിൻ്റെയും റിസ്ക് കൂട്ടും. പിന്നെ ഇതല്ലാതെ ഇപ്പോൾ നമ്മളിലൊക്കെ കൂടുതലായിട്ടുണ്ടാകാനുള്ള മറ്റ് കാരണങ്ങൾ, ഇപ്പോൾ നോൺ ഹീലിംഗ് അൾസേഴ്സ്, ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടൊരു അൾസർ ഉണ്ടായാൽ അത് ഒത്തിരി നാൾ വർഷങ്ങളോളം പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ അൾസറിൽ പിന്നെ മാലിഗ്നന്റ് ചേഞ്ച് ഉണ്ടാകാമോ, ക്യാൻസർ ഉണ്ടാവാം. അതുപോലെ തന്നെ സ്കാർസ്, എസ്പെഷ്യലി ബേൺ സ്കാർസ്, വളരെ വർഷങ്ങൾ കഴിഞ്ഞ് അതിനകത്ത് ക്യാൻസർ, സ്കിൻ ക്യാൻസർ ഉണ്ടാവാം. അതുപോലെ ഈ ഏരിയസ് ഓഫ് ട്രോമ, ഇപ്പം ഹീറ്റ് പാക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒത്തിരി ഹീറ്റ് പാക്കൊക്കെ ഒത്തിരി വർഷങ്ങളോളം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് സ്കിന്നിൽ ചില ചേഞ്ചസ് ഉണ്ടാക്കും. എറിത്തിമ ബിഗ്നി എന്ന് പറയും നമ്മൾ, അത് ആ ഏരിയസിൽ സ്ക്വാമസ് ക്യാൻസേഴ്സ് സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വോട്ട് വൈറസ് ഇതിനകത്തൊരു റോൾ ഉണ്ടാവാം, എസ്പെഷ്യലി ഈ സ്ക്വാമസ് ക്യാൻസേഴ്സിൽ. അതുകൊണ്ട് പിന്നെ സ്കിൻ ക്യാൻസേഴ്സിന് വളരെയധികം കാരണങ്ങളുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ചും ഏത് തരത്തിലുള്ള സ്കിൻ ക്യാൻസർ എന്ന് ഉദ്ദേശിച്ചിരിക്കും. പക്ഷേ ഈ ഓസ്ട്രേലിയയിൽ അതിൻ്റെ മെയിൻ കാരണം ഈ സൺ ഡാമേജ് ആണ്.
തീർച്ചയായിട്ടും. അപ്പൊ ഇവ ഇത് മലയാളികളിൽ കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു, എങ്കിലും ഓസ്ട്രേലിയയിൽ ഇത് മലയാളികൾക്കിടയിൽ എത്രത്തോളം കണ്ടുവരുന്നുണ്ട്?
വളരെ കുറവായിട്ടാണ് കാണാറ്. ഞാൻ പിന്നെ ഇവിടെ സ്കിൻ ഡിപ്പാർട്ട്മെന്റ്സിൽ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 12 വർഷം ആയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു 3-4 മലയാളികളെ കണ്ടിട്ടുള്ളൂ സ്കിൻ ക്യാൻസറായിട്ട്. അതില് ഒരാൾക്ക് മെലനോമയും 2 പേർക്ക് സ്ക്വാമസ് സെൽ ക്യാൻസറും 1 ആൾക്ക് ബേസൽ സെൽ ക്യാൻസറുമായിരുന്നു. അപ്പോ വളരെയധികം ഇപ്പൊ സാധാരണഗതിയിൽ സ്കിൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാക്ടീസിൽ ഞാൻ തന്നെ ദിവസവും ഒരു 10-12 സ്കിൻ ക്യാൻസേഴ്സ് കാണും. കഴിഞ്ഞ ആഴ്ച ഞാൻ 4 മെലനോമസ് കണ്ടു. അപ്പോ പിന്നെ അങ്ങനെ വളരെയധികം നമ്മൾ കാണാറുണ്ട് സ്കിൻ ക്യാൻസേഴ്സ്. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ മലയാളികളിലുള്ള ഇൻസിഡൻസ് വളരെ കുറവാണ്.
ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ടിരുന്നു സ്ത്രീകൾ നെയിൽ, അതായത് നഖം മിനുക്കാനായി കടകളിൽ പോകാറുണ്ട്, അതുപോലെ മാനിക്യൂർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കൂടുതലും സ്കിൻ ക്യാൻസറിന് കാരണമായേക്കാം എന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ഇത് എത്രത്തോളം ശരിയാണ്?
അങ്ങനെ മാനിക്യൂർ സ്കിൻ ക്യാൻസർ കൂടുതലായി ഉണ്ടാക്കുന്നതായിട്ട് പ്രത്യേകിച്ച് സ്റ്റഡീസ് ഒന്നുമില്ല. അത് പിന്നെ അതുകൊണ്ട് അതിനെ പറ്റി അങ്ങനെ കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മാനിക്യൂർ ഉണ്ടാക്കാവുന്ന ഒരു കാര്യം, ഒന്ന് റെപ്പിറ്റേറ്റീവ് ട്രോമ ഉണ്ടാക്കാം, അതുകൊണ്ട് ചിലപ്പോൾ സ്കിൻ പിന്നെ നെയിലിന്റെ അടിയിൽ ബ്ലീഡിങ് ഉണ്ടാകാം, അത് സ്കിൻ ക്യാൻസർ എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
ആ, ഞാനിത് ചോദിക്കാൻ കാരണം വാർത്തയിൽ കണ്ടത് ഇത് ജെൽ മാനിക്യൂർ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലും സ്കിൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ മാനിക്യൂർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ യു വി പ്രൊട്ടക്റ്റീവ് സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്.
ആ, അത് പിന്നെ ഈ മാനിക്യൂർ ചെയ്യുമ്പോൾ ചിലരെ അവര് ഈ എന്താ ചില മാനിക്യൂർസ് യു വി ഉപയോഗിക്കും, അൾട്രാവയലറ്റ് ബി ഉപയോഗിക്കും, അത് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് എ, അത് നമുക്ക് ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടാക്കാം. അത് ഒത്തിരി വർഷങ്ങളോളം ചെയ്താൽ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാം, പക്ഷേ അത് മാനിക്യൂർ ചെയ്തത് കൊണ്ട് ഉണ്ടാവത്തില്ല പ്യുവർലി.
ഓക്കെ, ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട് ആളുകൾ ദേഹത്ത് ശരീരത്തിൽ ടാറ്റു ചെയ്യുന്നത്. അതൊരു പതിവായിട്ട് ഇവിടെ കാണാനുള്ള ഒരു കാര്യമാണ്. അതിപ്പം എനിക്ക് തോന്നുന്നു ടീനേജേഴ്സിന്റെ ഇടയിൽ ഇവിടെ മലയാളികൾക്കിടയിലും കാണാറുണ്ട് കുറച്ചൊക്കെ. ഇത് സ്കിൻ ക്യാൻസറിന് എത്രത്തോളം സാധ്യതയുണ്ട്? സ്കിൻ ക്യാൻസർ ഉണ്ടാവാൻ ഇതിന് എത്രത്തോളം ഇത് സാധ്യത നൽകുന്നുണ്ട്?
ടാറ്റു ഉണ്ടാക്കിയത് കൊണ്ട്, ടാറ്റു കൊണ്ട് സ്കിൻ ക്യാൻസർ ഉണ്ടാവത്തില്ല, ടാറ്റു കൊണ്ട് വേറെ പലതും ഉണ്ടാകാം. കാരണം അത് പിന്നെ ബ്ലഡ് ബോൺ ഡിസീസസിന്റെ റിസ്ക് കൂട്ടാം, അതുപോലെ ക്യാൻസേഴ്സ് അതിന്റെ എന്താണ് സ്കാറിങ്ങിന്റെ റിസ്ക് കൂട്ടാം. അല്ലാതെ ടാറ്റു ചെയ്തത് കൊണ്ട് സ്കിൻ ക്യാൻസർ ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ടാറ്റു കൊണ്ട് സാർകോയിഡോസിസ് പോലെയുള്ള അണ്ടർലൈൻ ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ അത് ഈ ടാറ്റൂ ഏരിയസിൽ വരാം. പക്ഷേ ടാറ്റു പക്ഷേ സ്കിൻ ക്യാൻസേഴ്സിന്റെ റിസ്ക് കൂട്ടത്തില്ല. പിന്നെ ടാറ്റൂവും സ്കിൻ ക്യാൻസറുമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, ടാറ്റു സ്കിൻ ക്യാൻസറിനെ മാസ്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾക്കൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ചും മെലനോമ പോലെയുള്ള സ്കിൻ ക്യാൻസർ. അതിൻ്റെ അത് ഈ ടാറ്റുവിനകത്ത് വന്നാൽ പലപ്പോഴും ഡിറ്റക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ടാറ്റുവിന്റെ പിഗ്മെന്റ് അതിനെ മാസ്ക് ചെയ്യും.
ഓക്കെ 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 ഓക്കെ.
അപ്പൊ അങ്ങനെ അത് സ്കിൻ ക്യാൻസേഴ്സുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കാം. അല്ലാതെ ടാറ്റു ചെയ്തത് കൊണ്ട് സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടില്ല.
തീർച്ചയായിട്ടും. ഇനി നമുക്കിടയിൽ, അത് പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ, ബ്രൗൺ സ്കിന്നുകൾക്കിടയിൽ, മലയാളികൾക്കിടയിൽ, നമ്മൾ മലയാളികൾക്കിടയിൽ കൂടുതലായിട്ടും ഈ മാറുക അല്ലെങ്കിൽ അരിമ്പാറ ഒരുപാട് കാണാറുണ്ട്. അത് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാൻ, അതായത് ദീർഘനാളായി ഇതിപ്പം അരിമ്പാറയൊക്കെ എടുത്തു കളയുന്നവരുമുണ്ട്, ഇത് ദീർഘനാളായി ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് സ്കിൻ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ?
മറുകിൽ നിന്നുണ്ടാകുന്നത് മെലനോമാസ് ആണ്. വളരെയധികം മറുകും അബ്നോർമൽ ആയിട്ടുള്ള മറുകൾ, അതായത് നമ്മൾ എടിപ്പിക്കൽ മോൾഡ്സ് എന്ന് പറയും, കുറച്ച് വലുതും അതിൻ്റെ പിഗ്മെന്റ് കുറച്ച് ഓൾട്ടേർഡും ആയിട്ടുള്ള മറുകൾ ഉള്ള ആൾക്കാരിലാണ് അതിൻ്റെ മറുകിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അത് അത് എഗെയിൻ അതിൻ്റെ റിസ്ക്കും ഡേറ്റയും ഒക്കെ വന്നിരിക്കുന്നത് മുഴുവനും വെള്ളക്കാരിൽ നിന്നാണ്. അപ്പൊ ഈ മറുകിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്ന സ്കിൻ ക്യാൻസേഴ്സ്, അതായത് മെലനോമസ് മറുകിൽ നിന്നുണ്ടാകുന്നത് സാധാരണ നമ്മൾ കാണുന്നത് തന്നെ കുറവാണ്, കാരണം ഓൺലി അബൌട്ട് 15-20% ഓഫ് മെലനോമസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് മോൾഡ്സ്, അതായത് ഈ മറുകളിൽ നിന്ന്. 80% മെലനോമയായിട്ട് തന്നെ തുടങ്ങുന്നതാണ്. അത് കാണുമ്പോൾ അബ്നോർമൽ മറുകായിട്ട് തോന്നാമെങ്കിലും അത് തുടക്കത്തിൽ തന്നെ മെലനോമയാണ്. അപ്പോൾ മറുക് മെലനോമയാകുന്നത് പൊതുവേ കുറവാണ്, പക്ഷേ അത് പിഗ്മെന്റഡ് ആൾക്കാരിൽ വീണ്ടും കുറവാണ്. പക്ഷേ പിഗ്മെന്റഡ് ആൾക്കാരിലും നമ്മൾ പിന്നെ മെലനോമ കാണാറുണ്ട്. ഞാൻ മലയാളികൾ കണ്ടിട്ടില്ലെങ്കിലും അതുപോലെ മറുകുമായിട്ട് അതുപോലെ തന്നെ സ്കിൻ ടൈപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മെലനോമയായിട്ട് ചെറുപ്പക്കാരെ. പക്ഷേ അവർക്ക് സാധാരണഗതിയിൽ വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകും. ആ ചെറുപ്പക്കാരൻ വളരെയധികം സൊളേറിയം ഉപയോഗിച്ചിരുന്ന കൂട്ടത്തിലാണ്. സൊളേറിയംസ് പിന്നെ അൾട്രാവയലറ്റ് എ ആണ്.
സൊളേറിയംസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സൊളേറിയംസ് എന്ന് പറഞ്ഞാൽ ഈ സ്കിൻ ഡാർക്കൻ ചെയ്യാനായിട്ട് ആൾക്കാര് ഈ ലൈറ്റ് ബൂത്തിൽ നിൽക്കുമായിരുന്നു. അതിപ്പോ ഇല്ലീഗലാണ്. പണ്ടത് ഈ വളരെ പോപ്പുലർ ആയിരുന്നു. വളരെയധികം ഈ ബ്യൂട്ടി സാലൻസും ഹെൽത്ത് സെന്റേഴ്സും ഒക്കെ ഈ സൊളേറിയംസ് വെക്കുമായിരുന്നു. അപ്പോ കാരണം അത് സ്കിൻ ടാൻ ചെയ്യാനായിട്ടാണ്. കാരണം വെള്ളക്കാർക്കിടയിൽ അത് സ്കിന്ന് ഒരു കളർ ഉണ്ടാകണം എന്നുള്ളത് അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോ അതിനുവേണ്ടിയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ചെറിയ പിഗ്മെന്റ് സ്കിന്നുള്ള ആൾക്കാരും അത് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ചെറുപ്പക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഈ ബർഗിൽ നിന്ന് ഉണ്ടാകാമെങ്കിലും അതിന്റെ എമൗണ്ട് കുറവാണ്, വളരെ റെയറാണ്. അതിന് എന്തെങ്കിലും മറുകിൽ വ്യത്യാസമുണ്ട്. അരിമ്പാറ ക്യാൻസർ ഉണ്ടാക്കില്ല.
ആണല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. ഇനി ഈ സ്കിൻ ക്യാൻസറിനെ എങ്ങനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും?
അതും പിന്നെ ഏത് ടൈപ്പ് സ്കിൻ ക്യാൻസർ എന്നുള്ളത് വെച്ചാണ് അതിന്റെ സബ് ടൈപ്പും. അപ്പോ സ്കിൻ ക്യാൻസർ എന്ന് പറയുന്ന ഒരു വളരെ ബ്രോഡ് ആയിട്ടുള്ള ടേമാണ്. അപ്പൊ അതിനകത്ത് ഒത്തിരി ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേസൽ സെൽ ക്യാൻസർ, സ്ക്വാമസ് സെൽ ക്യാൻസർ, മെലനോമ, മെർക്കൽ സെൽ ക്യാൻസർ, സെബേഷ്യസ് ക്യാൻസർ, കപ്പോസിസ് സാർക്കോമ, സ്കിൻ ലിംഫോമ, അങ്ങനെ അങ്ങനെ പല 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 തരത്തിലുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അതിൽ പല ക്യാൻസേഴ്സ്, ഇപ്പൊ ബേസൽ സെൽ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ ബിനായിനാണ്. അപ്പോ അതിൽ തന്നെ വളരെ സബ് ടൈപ്സ് ഉണ്ട്. അതിൽ വളരെ തിൻ ആയിട്ടുള്ളത് നമ്മൾക്ക് ക്രീംസ് വെച്ച് വരെ ട്രീറ്റ് ചെയ്യാം. പക്ഷേ തിക്കറായിട്ടുള്ളത് പിന്നെ എക്സർസൈസ് ചെയ്യണം സർജിക്കലായിട്ട്. അപ്പോൾ സാധാരണഗതിയിൽ പറയുമ്പോൾ സ്കിൻ ക്യാൻസറിന്റെ പ്രധാന ട്രീറ്റ്മെന്റ് സർജറിയാണ്. അത് ഏത് തരത്തിലുള്ള സ്കിൻ ക്യാൻസർ ആയാലും എസൻഷ്യലി സർജറിയാണ് അതിന്റെ തുടക്കത്തിലുള്ള ട്രീറ്റ്മെന്റ്.
അത് സ്കിൻ ക്യാൻസർ മൂലം ആളുകൾ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ടോ? അത് തന്നെയല്ല, അത് മറ്റ് അവയവങ്ങളിലേക്ക് പടരാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലുണ്ടോ?
ഉണ്ട്. അത് അത് അഗെയിൻ ഡിപെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്കിൻ ക്യാൻസർ. ഇപ്പോ ബേസൽ സെൽ ക്യാൻസേഴ്സ് അങ്ങനെ മറ്റ് അവയവങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ പടരാം വളരെ ലേറ്റ് ആയിട്ട്, പക്ഷെ അത് വളരെ കുറവ് സാധ്യതയുള്ള ഒരു സ്കിൻ ക്യാൻസർ ആണ്. അതേസമയം സ്ക്വാമസ് സെൽ ക്യാൻസറും മെലനോമയും മെർക്കൽ സെൽ ക്യാൻസറും സെബേഷ്യസ് ക്യാൻസറും ഒക്കെ മറ്റുള്ള അവയവങ്ങളിലേക്ക് പടരാൻ വളരെ സാധ്യതയുള്ള സ്കിൻ ക്യാൻസേഴ്സ് ആണ്. അപ്പോ അത് നെഗ്ലക്ട് ചെയ്താൽ വളരെ നാളുകൾ കൊണ്ട് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പിന്നെ മെർക്കൽ സെൽ ക്യാൻസർ പോലുള്ള ക്യാൻസർ അല്ലെങ്കിൽ മെലനോമ പോലുള്ള ക്യാൻസർ. പക്ഷേ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് പിന്നെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് സർജിക്കലായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ, ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രീവിയസ്ലി സ്കിൻ ക്യാൻസർ ഉണ്ടായിട്ടുള്ളവർക്കും ഹൈ റിസ്ക് ആയിട്ടുള്ളവർക്കും റെഗുലറായിട്ട് സ്കിൻ ചെക്ക് നടത്തണം എന്ന് നമ്മൾ പറയുന്നത്. സാധാരണഗതിയിൽ വർഷത്തിൽ ഒരിക്കൽ. അപ്പോ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ അവർ തന്നെ അവെയർ ആയിരിക്കത്തില്ല ഇങ്ങനൊരു കാര്യമുള്ളത്. കാരണം ഇപ്പോ സ്കിൻ നോക്കിയാൽ സ്കിൻ മുഴുവൻ നമുക്ക് ആർക്കും നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കിയാൽ ഈ ലെസ് ദൻ 50% ഓഫ് ദ സ്കിന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ബാക്കി മിക്ക ഭാഗങ്ങളും ഹിഡൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനപ്പുറത്താണ്. അപ്പോ അതുകൊണ്ട് വേറെ ആരെങ്കിലും പിന്നെ ഇതിൽ ഇത് കണ്ടുപിടിക്കുന്നതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആരെങ്കിലും നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ റെഗുലർ ആയിട്ട് സ്കിൻ ചെക്ക് ബെനിഫിഷ്യൽ ആകുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ സാധിക്കുന്നത്? എന്ത് ടെസ്റ്റിലൂടെയാണ് ഇതിനെ കണ്ടെത്താൻ ഇത് സ്കിൻ ക്യാൻസർ ആണെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്?
ഒരു ബയോപ്സി ചെയ്താൽ സ്കിൻ ക്യാൻസർ ആണെന്ന് ഉറപ്പുവരുത്താം. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബയോപ്സിയുടെ ആവശ്യമില്ല.
ഓക്കെ, ഇനി ഡോക്ടർ ഒരുപാട് തവണ മെലനോമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മെലനോമയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയപരിധി മൂലം മെലനോമയെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എന്തായാലും സമയപരിധി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മെലനോമ മറ്റൊരു അവസരത്തിൽ മെലനോമയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായാലും ഇത്രയും കാര്യങ്ങൾ, സ്കിൻ ക്യാൻസറിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ അനിൽ മാത്യു കുര്യൻ.
താങ്ക് യു.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.